വചനത്തിലെ സ്ത്രീകൾ എന്ന പഠന പരമ്പരയിൽ അടുത്തതായി നാം ചിന്തിക്കുന്നത് ഇസബേൽ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഇപ്രകാരം മോശമായുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഈ സ്വഭാവത്തിലുള്ള അനേകർ ഉള്ളതുകൊണ്ട് ആ സ്വഭാവ വൈകൃതം നാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാകയാൽ ഇസബേൽ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളാണ് ഇസബേൽ എന്ന സ്ത്രീ പിശാജ്. യത്ബാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ബാലിൻ്റെ മനുഷ്യൻ എന്നും ഇസബേൽ എന്ന വാക്കിന് നിർമ്മലമായ അഥവാ ജഡീക ഇച്ഛകളിൽ നിന്ന് അകന്നത് എന്നുമാണ് അർത്ഥം. എന്നാൽ ഈ അർത്ഥം അവളുടെ ജീവിതത്തിൽ വൈപരീത്യമുള്ളതായിട്ടാണ് കാണുന്നത്. ഇത്രമാത്രം ഹീന സ്വഭാവമുള്ളവളുടെ നാമം വെളിപ്പാട് പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സഭകൾക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ്. ഇസബേല്യ സ്വഭാവക്കാർ സഭയിൽ പ്രവേശിക്കാതെ സൂക്ഷിപ്പാനുള്ള മുന്നറിയിപ്പായിട്ടാണ് ഈ ദുഷിച്ച നാമം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസബേല്യ സ്വഭാവക്കാർ എങ്ങനെയുള്ളവരെന്നറിയുവാൻ ആഹാബിൻ്റെ ഭാര്യയായി തീർന്ന ഇസബേലിൻ്റെ സ്വഭാവം പഠിച്ചാൽ മതി. ഒന്നാമതായി, ഇവർ സ്വഭാവ ദൃഢതയുള്ളവർ ആണ്. സീദോന്യ രാജാവിൻ്റെ മകളായ ഇസബേൽ സ്വഭാവ ദൃഢതയുള്ളവളായിരുന്നു. ഒരു കാര്യം നേടണമെന്ന് അവൾ ആഗ്രഹിച്ചാൽ അതിനായി ഏത് കുടില തന്ത്രവും അവൾ പ്രയോഗിച്ചിരുന്നു. ഒരു കാരണവശാലും ആ തീരുമാനം അവൾ മാറ്റിയിരുന്നില്ല. സീദോനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ രാജാവിൻ്റെ ഭാര്യ പദവിയേക്കാൾ അവൾ ആഗ്രഹിച്ചത് തൻ്റെ ആരാധനാമൂർത്തികളുടെ ആവാസ സ്ഥലമായി ഇസ്രായേലിനെ മാറ്റണമെന്നതായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെപ്പറ്റി കേട്ടറിവ് ലഭിച്ചവൾ സത്യ ആരാധനയോട് വെറുപ്പുള്ളവളായി. ഒരു കുടുംബം മാത്രമല്ല, ഒരു ദേശം നശിപ്പിക്കുവാനും ഇതുപോലെയുള്ള ഒരു പിശാജ് കയറിയാൽ മതി. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചവന് പറ്റിയ ജീവിത പരാജയത്തിന് കാരണം അവൻ്റെ ജീവിത പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് തെറ്റിയതിനാലാണ്. ഇന്നത്തെ യുവതലമുറയുടെ ഇടയിലും ഇതേ പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ജീവിത പങ്കാളികളുടെ തിരഞ്ഞെടുപ്പ് തെറ്റിക്കുന്നവർ ഏറെയാണ്. മാതാപിതാക്കളാണ് ഇതിന് ഉത്തരവാദികൾ. സഭയും ഇതിന് മുൻകൈ എടുക്കുക, അവരെ തിരുത്തി നല്ല കുഞ്ഞുങ്ങളാക്കിയെടുക്കുവാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളിലുള്ള ഒരു കുറവായിട്ട് യഹോവ കാണും. രണ്ടാമതായി, ഭർത്താവിനെ ഭരിക്കുന്ന ഭാര്യ. സോരിലുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയായിരുന്നു ഇസബേലിൻ്റെ പിതാവ്. ആ ദേശത്തെ രാജാവിനെ വധിച്ച് 32 വർഷം ആ രാജ്യം ഭരിച്ചു എന്ന് ചരിത്രകാരനായ ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതക പ്രധാനമായതും ശക്തമായ വിഗ്രഹാരാധനയുമായിരുന്നു അവൻ്റെ കാലത്ത് നടമാടിയത്. രാഷ്ട്രീയ നേട്ടങ്ങൾ ആഹാബിനെ ഭർത്താവാക്കിയെങ്കിലും രാജ്യഭരണം അവളായിരുന്നു നടത്തിയിരുന്നത്. ഇസബേൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആഹാബിനെ ഭർത്താവാക്കി എടുത്തുവെങ്കിലും രാജ്യത്തിൻ്റെ ഭരണം നടത്തിയത് ഇസബേൽ തന്നെയായിരുന്നു. അവളെ എതിർക്കുന്നവർ പ്രവാചകന്മാരായാൽ പോലും അവൾ വധിച്ചിരുന്നു. ബാലിൻ്റെ 850 പ്രവാചകന്മാരെ അവൾ ഇസ്രായേലിൽ നിയമിച്ചു. ആഹാബിന്റെ കഴിവുകേട് മൂലം അവളുടെ ഒരു കളിപ്പാട്ടമായി അവൻ മാറി. എന്നാൽ പുറമേ ശൂരത്വമുള്ള ഭർത്താവായി അഭിനയിക്കുകയും ചെയ്തു. ഇത് സത്യമെന്നതിൻ്റെ തെളിവാണ് ദൈവമയച്ച പ്രവാചകന്റെ വാക്കുകൾ. അത് ശ്രദ്ധിക്കാം. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ അഹാബിനെ പോലെ ആരുമുണ്ടായിട്ടില്ല. അവൻ്റെ ഭാര്യ അവനെ അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കാണാം. സദൃശവാക്യം 2-ൽ തരുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവ ഭക്തിയാൽ പരിജ്ഞാനവും വിവേകവും പ്രാപിക്കുന്നവർ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വിഘടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കും. കൂടാതെ ചക്കരവാക്ക് പറഞ്ഞ് വലയ്ക്കുന്ന സ്ത്രീയുടെ പിടിയിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. അതിനാൽ യഹോവയിൽ ആശ്രയിച്ച് നമ്മെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇസബേല്യ ശക്തികളുടെ കെണിയിൽ കുടുങ്ങാതെ രക്ഷപ്പെടുന്നവരായി നമുക്ക് തീരാം. 3-ാമതായി, ഇവൾ തീവ്ര വിഗ്രഹാരാധികയായിരുന്നു. ഭർത്താവിനെ അടക്കിവാണ് ബാലിൻ്റെ പ്രവാചകന്മാരുടെ പിൻബലത്തോടെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച രാജാവും രാജ്ഞിയും അഹാബും ഇസബേലും പാർക്കുന്നിടത്ത് നിന്ന് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് യഹോവയുടെ വാക്ക് ഉച്ചരിപ്പാൻ ധൈര്യം കാട്ടിയവനാണ് പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവ്. ശത്രുവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനാശീലം നമ്മിൽ ഉണ്ടായിരിക്കണം. തുടർന്ന് ദേശത്തുണ്ടായ ക്ഷാമം തീവ്ര വിഗ്രഹാരാധിയായ അവളെ ചൊടിപ്പിച്ചു. സത്യദൈവത്തെ അവൾ വെറുത്തതിനാൽ യഹോവയുടെ പ്രവാചകന്മാരുടെ ഘാതകിയായും അവൾ മാറി. യഹോവ കൈ നീട്ടേണ്ട സമയമായതിനാൽ യഹോവ പ്രവർത്തിച്ചു. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗത്തിന് തീ കൊളുത്തുന്നവനാണ് യഥാർത്ഥ ദൈവമെന്ന് ഇസ്രയേൽ ജനത്തെ കൊണ്ട് ഏലിയാവ് കർമ്മേലിൽ സമ്മതിപ്പിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരുടെയും ആഹാബിൻ്റെയും മുൻപിൽ യഹോവ തീ ഇറക്കിയപ്പോൾ ജനം പിടിച്ചു നൽകിയ ബാലിൻ്റെ പ്രവാചകന്മാരെ ഏലിയാവ് വെട്ടിക്കൊന്നുകളഞ്ഞു. 1 രാജാക്കന്മാർ 18:40. ദൈവത്തിൻ്റെ പ്രവാചകനെ ഈ സംഭവത്തിൻ്റെ പേരിൽ നശിപ്പിക്കുമെന്ന് പറഞ്ഞവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ വിഗ്രഹ ദൈവങ്ങൾക്ക് അവളുടെ പ്രവാചകന്മാരെ രക്ഷിപ്പാനോ ഏലിയാവിനെ ശിക്ഷിപ്പാനോ കഴിയുകയില്ല. ഇസബേലിൻ്റെ വിഗ്രഹ ദൈവങ്ങൾക്ക് അവളുടെ പ്രവാചകന്മാരെ രക്ഷിക്കുവാനോ ഏലിയാവിനെ ശിക്ഷിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ ഈ പൈശാചിക സ്ത്രീയുടെ വെല്ലുവിളി ഏലിയാവിനെ നിരാശനാക്കി മണലിൽ കിടത്തി. എന്നാൽ ദൈവം ഏലിയാവിനെ തട്ടിയുണർത്തി, ആത്മീയ ആഹാരം നൽകി ബലവാനാക്കി. നാം എപ്പോഴെങ്കിലും ശത്രുവിനെ ഭയന്ന് ക്ഷീണാവസ്ഥയിലാകുന്നുവെങ്കിൽ ഓർക്കുക, വചനത്തിൽ കൂടി ദൈവം നമ്മെ തട്ടി ഉണർത്തും. 4-ാമതായി, ചതിയുടെ ആൾരൂപമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ. സദൃശവാക്യം 12:5 ശ്രദ്ധിക്കുക. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ചതിയിൽ നാബോത്തിനെ കുടുക്കി തൻ്റെ ഭർത്താവ് ആഗ്രഹിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തുവാൻ അവൾ തീരുമാനിച്ചു. ആത്മീകനെ നശിപ്പിക്കുവാൻ അവൾ ആത്മീക വേഷം കെട്ടി. ഇന്നും ആടുകളെ നശിപ്പിക്കുന്ന ഈ സ്വഭാവക്കാർ ധാരാളം നമ്മുടെ നാട്ടിലുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക എന്ന്. ത്വേധേര സഭയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് ഇന്നത്തെ സഭയും ശ്രദ്ധിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 2:20 ശ്രദ്ധിക്കുക. ആഹാബിന്റെ ഭാര്യ തയ്യാറാക്കിയ വ്യാജ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച മൂപ്പന്മാരും കൂട്ടരും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് കെണിയൊരുക്കി നാബോത്തിനെ പ്രധാന സ്ഥലത്തിരുത്തി. അതിനുശേഷം രാജാവിനെയും ദൈവത്തെയും നിന്ദിച്ചു എന്ന കള്ളസാക്ഷികളുടെ വാക്കിന് നാബോത്തിനെ പുറത്തു കൊണ്ടുപോയി ആ നിരപരാധിയെ അവർ കല്ലെറിഞ്ഞു കൊന്നു. ഹൗ, നിന്റെ ന്യായവിധി ഉടൻ തന്നെ വരുന്നുണ്ട്. ചതിവ് ചെയ്യുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. 5, ആകാത്ത വൃക്ഷം. ആകാത്ത വൃക്ഷം ആകാത്ത ഫലമേ പുറപ്പെടുവിക്കൂ എന്ന് ഈ സ്ത്രീയുടെ ജീവിതം തെളിയിച്ചിട്ടുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തിയോ കുടുംബമോ ദേശമോ നിലനിൽക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം തീയിലിട്ട് ചുട്ടുകളയും. ഇവൾ പ്രവാചകി എന്ന് നടിക്കുക മാത്രമല്ല, പാപപ്രവൃത്തിയുടെ ഈറ്റില്ലവുമായിരുന്നു. യേഹൂവിന്റെ വാക്കിൽ അവളുടെ അംഗരക്ഷകർ അവളെ കിളിവാതിലിൽ കൂടി വലിച്ചെറിഞ്ഞു. അവളുടെ ചിതറിയ ദേഹം നായ്ക്കൾ തിന്നു. എന്നാൽ അവൾ കൊല്ലുമെന്ന് പറഞ്ഞ ദൈവദാസനെ അവന്റെ പ്രവൃത്തി തീർന്നപ്പോൾ ദൈവം മടക്കി സ്വർഗത്തിലേക്ക് എടുത്തു. 2 രാജാക്കന്മാർ 2:11, ഏലിയാവും എലീശയും അവർ സംസാരിച്ച് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കാണാം. പ്രിയമുള്ളവരെ, ശത്രു നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യുവാൻ അനുവദിച്ചിട്ടേ അവൻ നമ്മെ മടക്കി വിളിക്കുകയുള്ളൂ. നമുക്കൊരു പ്രാർത്ഥന മാത്രം ദൈവത്തോട് ചെയ്യാം. കർത്താവേ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കൊണ്ട് അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു തീർക്കുവാൻ എന്നെ അനുവദിക്കണമേ. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.